പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ പ്രബോധനം അടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മതാത്മകതയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ തുടങ്ങിവെച്ചത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ തവണ പഠന വിഷയമാക്കി. ഇനി ഈ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിലാദ്യത്തേതാണ് ദാനധർമ്മം. അത് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇവിടെ യേശു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ശ്രദ്ധ ക്ഷണിക്കുന്നത്, ദാനധർമ്മം. അവിടെ ഭിക്ഷ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്. ആദ്യമേ ഭിക്ഷയെക്കുറിച്ച് നമുക്ക് കാണാം. ഭിക്ഷ എന്നിവിടെ വിവർത്തനം ചെയ്യുന്നത് എലെമോസിനെ എന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. എലെമോസിനെ, അതിൽ നിന്നാണ് ആംസ് എന്ന ഇംഗ്ലീഷ് പദം, ALMS, ആംസ് എന്ന ഇംഗ്ലീഷ് പദം വരുന്നത്. എലെമോസിനെ എന്ന വാക്കിൻ്റെ റൂട്ടിലേക്ക് പോയാൽ എലെയോ എന്ന ഒരു ക്രിയാധാതു ചെന്നെത്തും. എലെയോ എന്ന് പറഞ്ഞാൽ കരുണ തോന്നുക, അനുകമ്പ തോന്നുക എന്നാണ് അർത്ഥം. നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് ക്യൂരിയെ എലെയ്സോൺ, കുറിയേ ലൈസോൺ എന്ന് പറയും. ഖൂറിയെ ഓ ക്യൂരിയെ, ക്യൂരിയെന്ന് പറഞ്ഞാൽ കർത്താവേ, എലെയ്സോൺ കരുണ തോന്നണമേ, കൃപ തോന്നണമേ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോഴേ കൃപ, കരുണ, അനുകമ്പ എന്ന ആ ഒരു റൂട്ട് ധാതുവിൽ നിന്നാണ് നമ്മളിവിടെ ഭിക്ഷ എന്ന വാക്കിലേക്ക് വരുന്നത്. ഭിക്ഷ എന്ന വാക്കിൻ്റെ റൂട്ടും ഏതാണ്ട് ഇതുപോലെ തന്നെയാണല്ലോ. യാചിക്കുന്നവന് കൊടുക്കുന്ന ഇതാണ് ഭിക്ഷ, യാചിച്ച് കിട്ടുന്നത്. യാചിക്കുക, ഒരുവൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അവരൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഹൃദയം തുറന്ന് അനുകമ്പയോടെ ആർദ്രതയോടെ കൊടുക്കുന്ന ആ ഒരു ദാനത്തെയാണ് ഭിക്ഷ ആയിട്ട് കണക്കാക്കുക. ഇത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മതാത്മകമായ പ്രവൃത്തിയായി മിക്കവാറും എല്ലാ മതങ്ങളും ചിത്രീകരിക്കുന്നുമുണ്ട്. ഭിക്ഷ കൊടുക്കുന്നത്, പാവപ്പെട്ടവന് ഭിക്ഷ കൊടുക്കുന്നത് ദൈവത്തിനെതിരെ കൊടുക്കുന്നതായി മിക്കവാറും എല്ലാ മതങ്ങളിലും കാണും. പഴയ നിയമത്തിലൂടെ കടന്നുപോയാൽ അനേകം തവണ ഈ ഭിക്ഷ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതാണ്. 1-2 ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ദരിദ്രരുണ്ടാവുകയില്ല എന്ന പ്രബോധനത്തിന് ശേഷമാണ് ഇത് പറയുന്നത്. 15-ാം അധ്യായം മുഴുവനും കർത്താവിൻ്റെ കൽപ്പനകളാണ്, മോചനം നൽകേണ്ടതിൻ്റെ, പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അനുസ്മരിപ്പിക്കുന്നതാണ്. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഓരോ 7-ാം വർഷവും തികയുമ്പോഴും ഋണമോചനം നൽകണം, അത് സഹോദരന് ഇളവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരിക്കുകയില്ല. 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരിക്കുകയില്ല നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം പൂർണ്ണമായി അനുസരിക്കുകയാണെങ്കിൽ. പക്ഷേ ആ പ്രമാണം എല്ലാവരും അനുസരിച്ചില്ല എന്ന് വരും, അതുകൊണ്ട് ദരിദ്രർ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ നിയമം അനുസരിക്കാതെ ജീവിക്കുന്ന വിജാതീയരായ അല്ലെങ്കിൽ വിദേശികളായ ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ധർമ്മമായി കൊടുക്കേണ്ടതിനെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ദരിദ്രരില്ലെങ്കിലും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. അപ്പോഴേ ദരിദ്രർ എന്നെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരുണയോടെ ദയയോടെ ദാനം ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. ഈ പഠനം സങ്കീർത്തനങ്ങളിലും മറ്റ് പ്രബോധന ഗ്രന്ഥങ്ങളിലും ധാരാളം തവണ ആവർത്തിക്കുന്ന ഒന്നാണ്. 37-ആം സങ്കീർത്തനം 26-ാമത്തെ വാക്യം നീതിമാനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. നീതിയുള്ളവൻ ആർദ്രതയുള്ളവനാണ്, അവൻ കരുണയോടെ അനുകമ്പയോടെ ദാനം ചെയ്യുന്നതാണ്. 112-ാം സങ്കീർത്തനം 49-ാമത്തെ വാക്യം ഇത് തന്നെയാണ് കാണുക. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ജോബിൻ്റെ ഉപസംഹാരമായിട്ട് അവതരിപ്പിക്കുന്നതാണ്, നീതിയുടെ പ്രവർത്തനം ദാനധർമ്മവുമായി ബന്ധപ്പെടുത്തി. ജോബിൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ: നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു, നശിക്കാരായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു, വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തിന് കാലുകളുമായിരുന്നു, ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു, എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി. പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്ന സംരക്ഷണം, അവർക്ക് വേണ്ടി ഉദാരമായി നൽകുന്ന ദാനം, അതാണ് ഏറ്റവും വലിയ ധർമ്മ പ്രവൃത്തിയായി ജോബിൻ്റെ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നത്. ജ്ഞാനഗ്രന്ഥങ്ങളിലെല്ലാം ഇപ്രകാരം തന്നെ കാണും. ഇസ്രായേൽക്കാർ അനുഷ്ഠിച്ചിരുന്ന അനേകം സാമൂഹ്യ നിയമങ്ങൾ ഈ ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ്. സാബത്ത് വർഷത്തെക്കുറിച്ച് പറഞ്ഞു, സാബത്ത് വർഷം കടമിളവ് ചെയ്ത് കൊടുക്കണം, വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യരുത്, താനേ വളരുന്നതിൽ വിളവെടുക്കാനുള്ള അവകാശം പാവപ്പെട്ടവനുള്ളതായിരിക്കും, സ്വന്തമായി ഭൂമിയില്ലാത്തവന്. അതുപോലെ തന്നെ വയലിൽ നിന്ന് കൊയ്യുമ്പോൾ അതിരു തീർത്ത് കൊയ്യരുത്, മുക്കിലും മൂലയിലുമൊക്കെ നിൽക്കുന്ന കതിരുകൾ പറിച്ചെടുക്കരുത്, കൊയ്തിനു ശേഷം പറമ്പിൽ അവശേഷിക്കുന്ന കൊയ്യാനായി വീണ്ടും പറിച്ചെടുക്കാനായിട്ട് പോകരുത്, അത് കാലാവർക്കാനുള്ള അവകാശം പാവപ്പെട്ടവനാണ്, ഭൂമിയില്ലാത്തവനാണ്. അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം പറിച്ചു തിന്നുകൊള്ളുക വിശപ്പടക്കാൻ വേണ്ടി, പക്ഷേ അത് കൊട്ടയിലാക്കി കൊണ്ടുപോകരുത്. അവൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ധാന്യങ്ങൾ നിനക്ക് കൈകൊണ്ട് പറിച്ചു തിന്നാൽ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ അത് കൊയ്ത് കറ്റയായി കെട്ടിക്കൊണ്ടുപോകരുത്. അപ്പോഴേ പാവപ്പെട്ടവന് കൊടുക്കണം, പാവപ്പെട്ടവന് സംരക്ഷണം നൽകണം, ഇത് ബൈബിളിൻ്റെ അടിസ്ഥാന പ്രമേയങ്ങളിലൊന്നാണ്. അപ്പോൾ ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അനേകം തവണ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുമുണ്ട് ബൈബിൾ തന്നെ. ഉദാഹരണത്തിന് പ്രഭാഷകൻ്റെ പുസ്തകം 3:30 വാക്യത്തിൽ ഇങ്ങനെ കാണും: ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കാൻ ദാനധർമ്മം ചെയ്യുക. മകനെ പാവപ്പെട്ടു എൻ്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കുകയും വരുത് എന്ന് 4:1 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലും 29-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ: എങ്കിലും നിർദ്ധനനോട് കരുണ കാണിക്കണം, നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവനെ ഇടയാക്കരുത്, കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക, ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. 12-ാമത്തെ വാക്യം: ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. എല്ലാ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന വലിയ ഒരു പ്രവൃത്തിയാണ് ദാനധർമ്മം. ഇത് അമൂല്യമാണ്, അതുല്യമാണ് എന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. റബ്ബിമാരുടെ പ്രബോധനങ്ങളും ഇതുതന്നെയായിരുന്നു. ദൈവത്തിൻ്റെ ആശീർവാദവും ദൈവത്തിൻ്റെ കൃപയും ദാനധർമ്മങ്ങളിലൂടെ ധാരാളമായി ലഭിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 4:27 രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. നബുക്കദ്നേസർ രാജാവിന് ഉണ്ടായ ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ദാനിയേൽ നൽകിയ ഉപദേശമാണ്. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് മോചനം നേടുക, മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പാപമോചനം ലഭിക്കാൻ ഈ ദാനധർമ്മം സഹായകമാകുന്നു. അതുപോലെ തന്നെ എല്ലാ ബലികളേക്കാളും വിശിഷ്ടമാണ് ദാനധർമ്മം എന്ന് പഠിപ്പിച്ച റബിമാരുണ്ട്. ജെറൂസലം ദേവാലയത്തിൽ ഒരു പ്രത്യേക മുറിയുണ്ടായിരുന്നു അത്രേ, പാവപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള കാണിക്കകൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥലം. ആരാണ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതെന്ന് ആരും അറിയില്ല. ആവശ്യമുള്ളവർ, ദരിദ്രരായവർ, അർഹരായവർ, അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ആ മുറിയിൽ നിന്ന് എടുക്കാം. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സംഭരണശാലയാണത്. 3 വർഷത്തിലൊരിക്കൽ ദശാംശം ശേഖരിച്ച് ദേവാലയത്തിൽ കൊണ്ടുവരണമെന്നും ആ ദശാംശം പാവപ്പെട്ടവർക്കായി വീതിച്ചു കൊടുക്കണമെന്നും ബൈബിൾ നിയമമുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ദശാംശം ശേഖരിച്ചുകൊണ്ട് ജെറൂസലം ദേവാലയത്തിൽ ആഘോഷിക്കാനായിട്ട് വരുമ്പോൾ ആ ആഘോഷത്തിൽ പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം, സ്വന്തമായിട്ടൊന്നുമില്ലാത്തവർക്ക് ആഘോഷിക്കാനുള്ള അവസരം നൽകണം. അതും നിയമാവർത്തനത്തിൽ ഒരു കൽപ്പനയാണ്. ഇപ്പോൾ റബ്ബിമാർ ഈ നിയമമെടുത്ത് വളരെ പ്രാധാന്യം കൽപ്പിച്ചു നൽകിയിരുന്നു. ഇങ്ങനെ പാവപ്പെട്ടവന് സംരക്ഷണം നൽകുക, അതിനുവേണ്ടി ദാനധർമ്മം ചെയ്യുക, അത് വലിയ ഭക്തകൃത്യമായി എല്ലാവരും കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദാനധർമ്മം അതിൽ തന്നെ നല്ല പ്രവൃത്തിയാണെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യത്തിൽ അപാകതകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതാണ് യേശു ഇവിടെ എടുത്തു പറയുന്നത്. കപടനാട്യക്കാരെ പോലെ ആകരുത്. എന്താണ് ഈ കപടനാട്യക്കാരെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഹിപ്പോക്രിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹിപ്പോക്രിത്തേസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. ഇത് നടൻ എന്നാണ് അർത്ഥം ഗ്രീക്കിൽ. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന വ്യക്തി, നാടകത്തിൽ മേക്കപ്പ് ചെയ്ത് അഭിനയിക്കുന്ന വ്യക്തി തൻ്റെ സ്വന്തം വ്യക്തിത്വമല്ല അവിടെ അവതരിപ്പിക്കുന്നത്. ആ നാടകത്തിലായാലും സിനിമയിലാണെങ്കിലും സ്റ്റേജിൽ വരുന്നവർ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായൊരു വ്യക്തിത്വമാണ്. അപ്പോൾ തൻ്റെ ആശയവും തൻ്റെ ചിന്താഗതിയും തൻ്റെ ജീവിതരീതിയും ഒന്നുമല്ല സ്റ്റേജിൽ വരുമ്പോൾ കാണുന്നത്. ഇങ്ങനെ ഉള്ളിലൊന്നുണ്ടായിരിക്കുകയും പുറമേ മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നതിനെ ആണ് ഹിപ്പോക്രിസി എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ കപടനാട്യക്കാർ, നാട്യക്കാരാണ്, ആ നാട്യം ഒരു കാപട്യവുമാണ്, കപടമായ ഭക്തി അഭിനയിക്കുന്നവർ ചെയ്യുന്നതെല്ലാം ഒരു കാപട്യത്തിൻ്റെ മുഖം മൂടിയോടുകൂടിയായിരിക്കും. അപ്പോഴേ യേശു പറയുന്നു, നിങ്ങൾ കാപട്യത്തിൻ്റെ മുഖം മൂടി അണിയരുത്. ഇപ്പോൾ എന്താണ് ഈ കാപട്യം? ദാനധർമ്മത്തിലുണ്ടാകാവുന്ന കാപട്യം എന്താണ്? മറ്റുള്ളവരിൽ പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. എന്താണ് സിനഗോഗുകളിലും തെരുവീഥികളിലും കാഹളം മുഴക്കുന്ന സാഹചര്യം? ഇതിനെക്കുറിച്ച് പല വിശദീകരണങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൊന്ന്, ആണ്ടിലൊരിക്കൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പിരിവെടുക്കാറുണ്ടായിരുന്നു. ആ ദശാംശത്തിൻ്റെ സംഭരണമാണ്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പിരിവ് അതിന് ദശാംശം സംഭരിക്കുന്ന അവസരമാകുമ്പോൾ സിനഗോഗിൽ നിന്ന് കാഹളം മുഴക്കുകയും എല്ലാവരും ആ പിരിവ് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ സിനഗോഗിൽ എത്തിക്കാൻ പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ തെരുവീഥികളിൽ അല്ലെങ്കിൽ കവലകളിൽ എത്തിച്ചാൽ മതിയാവും. ഇന്ന് കത്തോലിക്കാ സഭയുടെ പല സ്ഥലങ്ങളിലും പുത്തരിപ്പിരിവ് നടക്കുന്നത് പോലെ. അങ്ങനെ പിരിവിൻ്റെ സമയമായി എന്നറിയിക്കാൻ കാഹളം മുഴക്കുന്നതാവാം. അവിടെ നിന്നാണോ ഈ വരുന്നത്? പക്ഷേ അങ്ങനെ കാഹളം മുഴക്കുന്നതിന് തെറ്റല്ലല്ലോ, പിരിവ് സ്വീകരിക്കാൻ വേണ്ടിയല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നുണ്ട്. ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സംഭാവന സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ചില വ്യക്തികൾ വലിയ തുക കൊണ്ടുവന്ന് കൊടുക്കും. ഒരു നിശ്ചിത തുകയിൽ ഉപരിയായിട്ടുള്ള തുക കൊണ്ടുവരുന്ന ആളുടെ പേര് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അയാളെ പ്രശംസിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സംഭരണത്തിൻ്റെ അവസരത്തിൽ ഏറ്റവും കൂടുതൽ തുക കൊടുത്ത ആളെ സിനഗോഗ് അധികാരിയുടെ അല്ലെങ്കിൽ റബ്ബിയുടെ വലത്തുഭാഗത്തിരുത്തി പ്രത്യേകമായി ആദരിക്കുന്ന പതിവും ഉണ്ടായിരുന്നു അത്രേ. ഇനി ഇതിനും പുറമെ വേറെ ഒന്ന് രണ്ട് സാധ്യതകൾ കൂടി ബൈബിളിൽ പഠിതാക്കൾ പറയാറുണ്ട്. പലസ്തീനായാലും പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ജലം വളരെ വിരളമായ സാഹചര്യത്തിൽ ചില ധനികരായ വ്യക്തികൾ പാവപ്പെട്ടവർക്ക് വെള്ളം സൗജന്യമായി ദാനം ചെയ്യും. അതിനുവേണ്ടി വെള്ളം വിതരണക്കാരനെ ഏർപ്പാട് ചെയ്യുന്നു. അയാൾക്ക് പണം കൊടുക്കുന്നു. വിതരണം ചെയ്യാൻ വരുന്ന വ്യക്തി പട്ടണത്തിൻ്റെ നടുവിൽ, തെരുവിൻ്റെ നടുവിൽ ഒന്ന് നിന്ന് വിളിച്ചു പറയും, ദാഹിക്കുന്നവരെല്ലാവരും വരുവിൻ, സൗജന്യമായി പാനം ചെയ്തുകൊള്ളുവിൻ. ഇങ്ങനെ ദാഹമുള്ളവർ സൗജന്യമായി പാനം ചെയ്യാൻ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്ന ആളിൻ്റെ അടുത്ത് ഈ വെള്ളത്തിന് വേണ്ടി പണം മുടക്കിയ ആൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ദാഹിക്കുന്നവർ വെള്ളം കുടിച്ചു പോകുമ്പോൾ ആ വ്യക്തി പണം മുടക്കിയ ആൾ പറയും, സഹോദര, അങ്ങ് സൗജന്യമായി കുടിച്ച വെള്ളം, അതിന് പണം മുടക്കിയത് ഞാനാണ്, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി അനുഗ്രഹം യാചിക്കുകയാണെന്ന് തോന്നും, പക്ഷേ ഞാനാണ് ആ വെള്ളത്തിന് പണം മുടക്കിയത് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക കൂടി ഒരാവശ്യമായി കണക്കാക്കിയിരുന്നു. അതുപോലെ തന്നെ വലിയ തുകകൾ ദാനം ചെയ്യുന്ന വ്യക്തികൾ ആളുകളെ അറിയിക്കാനായി ചെയ്യുന്ന പലതരം പ്രവൃത്തികൾ ഏതെങ്കിലും ആയിരിക്കാം ഒന്ന്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാഹളം ഊതുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ യേശു ഇവിടെ ഒരു അതിശയോക്തി കലർത്തിയ അവതരണ രീതി അവലംബിക്കുന്നതാണ് എന്ന് കരുതുകയായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഉചിതം. കൊതുകുകളെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നതിനെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ദീർഘമായി പ്രാർത്ഥിക്കുന്നടിക്കുകയും വിധവകളുടെ വീട് വിഴുങ്ങുകയും ചെയ്യുന്നതിനെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതിശയോക്തി കലർത്തിയ ഏതെങ്കിലും ഒരു വിവരണമായിരിക്കാം ഈ കാഹളം മുഴക്കുക എന്നത്. പക്ഷേ അർത്ഥം വ്യക്തമാണ്. നീ ഭിക്ഷ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, അങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നിനക്കതിൽ നിന്നൊരു വലിയ സൽപ്പേർ അല്ലെങ്കിൽ കീർത്തി ലഭിക്കാൻ വേണ്ടി നീ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് വെറുമൊരു കാപട്യമായിരിക്കും, നീ ഒരു മുഖം മൂടി ധരിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ധർമ്മദാനം എന്താണ്? അത് പാവപ്പെട്ടവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ധർമ്മദാനമല്ല. എത്ര വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ, സ്വീകരിക്കുന്നവനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള ആ ഒരു പരിഹാസം ഒഴിവാക്കണം. രണ്ട്, നീ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിക്കാനും അതിലൂടെ നീ വലിയവനായി അറിയപ്പെടാനും ഒരിക്കലും ആഗ്രഹിക്കരുത്. നിന്റെ പ്രവൃത്തികൾ ദൈവത്തിന് മാത്രം അറിയുന്നതായിരിക്കട്ടെ. അതായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ച ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ വസ്തുവകകൾ കൊണ്ടുപോയി ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്ന് അർത്ഥമാക്കിയിരുന്നത്. ആവശ്യമുള്ളവർക്ക് വന്ന് എടുക്കത്തക്ക രീതിയിൽ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെ പൊതുസ്ഥലത്ത് ആരെന്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് ആരും അറിയുന്നില്ല, ആര് കൊണ്ടുപോയി എന്നും അറിയുന്നില്ല. ഇങ്ങനെ ആരും അറിയാതെ, ആർക്കും ആര് കൊണ്ടുപോയി എന്നോ ആര് കിട്ടിയെന്നോ അറിയാതെ കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും നല്ല ദാനം എന്ന് റബ്ബിമാർ പറയാറുണ്ട്. റബ്ബിമാരുടെയിൽ മാത്രമല്ല, ക്രൈസ്തവരുടെ ഇടയിലും ദാനധർമ്മത്തെക്കുറിച്ച് യേശുവിൻ്റെ പ്രബോധനം വളരെ വ്യക്തമായി സ്വീകരിച്ച് പ്രവർത്തിച്ചിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം ഇപ്രകാരം പങ്കുവയ്ക്കുന്നൊരു സമൂഹമായിരുന്നു. അത് ആരാർക്ക് കൊടുത്തു എന്നറിയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സാമ്പത്തിക സംവിധാനമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്നത്. അൽപ്പസോല പ്രവർത്തനം 2-ാം അധ്യായം 44-45 വാക്യങ്ങൾ പ്രകാരം കാണും. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി പങ്കുവച്ചു. അതുപോലെ തന്നെ 4-ാം അധ്യായം 32-34 വാക്യങ്ങളിൽ ഇത് വീണ്ടും കാണും. അവരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല, കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവർ അത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോൽമാരുടെ കാൽക്കൽ അർപ്പിച്ചു. അവർ അത് ഓരോരുത്തർക്കും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴേ ദാനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് അനുകമ്പയാണ്. ദൈവമെല്ലാം സൗജന്യമായി നൽകുന്നു, എനിക്ക് സൗജന്യമായി കിട്ടിയത് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുക, ആ ഒരു അടിസ്ഥാന ഭാവമായിരിക്കണം ദാനധർമ്മത്തിൻ്റെ പിന്നിലുണ്ടാകുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തിയുടെയും പിന്നിലായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തികളെ പത്രങ്ങളിലൂടെ പരസ്യം ചെയ്ത് വലിയ സപ്ലിമെൻ്റ് ഇറക്കി ടെലിവിഷനിലൂടെ അഡ്വർടൈസ് ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യം അറിയപ്പെടും, പക്ഷേ അത് ഒരു വ്യക്തിയുടെ തന്നെ സൽകീർത്തിക്ക് വേണ്ടി മാത്രമായി തീർന്നു എന്ന് വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അത് നമ്മൾ കഴിഞ്ഞ തവണ പഠന വിഷയമാക്കിയതാണ്. അപ്പോൾ എൻ്റെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിലായിരിക്കണം എൻ്റെ പ്രവർത്തനം. അതേസമയം സ്തുതിയും കീർത്തിയും എന്നിലേക്ക് ഒഴുകുന്ന രീതിയിലായിരിക്കും അത്. പലപ്പോഴും ഇപ്രകാരമുള്ള വലിയ ആഡംബരങ്ങളോടുകൂടിയ ദാനധർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം നടക്കാറുണ്ട്. വീടിൻ്റെ താക്കോൽ ദാനം ഉദാഹരണമാണ്. പലപ്പോഴും വീടിന് വേണ്ടി മുടക്കിയതിനേക്കാൾ കൂടുതൽ താക്കോൽ ദാനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, പരസ്യങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള പരസ്യപ്രവർത്തനങ്ങളിലൂടെ എൻ്റെ കീർത്തിയും മഹത്വവുമാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് അതിന് ഫലമുണ്ടാവുകയില്ല. യേശു പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. അവസാനത്തെ വിധിയിൽ യേശു പറയുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31-46 വാക്യങ്ങളിൽ. അപ്പോൾ ദാനധർമ്മം നിത്യജീവന് നമ്മളെ അർഹരാക്കുന്നതാണ്. ആകയാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്ന് യേശു പറയും. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥമായ സ്നേഹത്താൽ പ്രേരിതമാവണം. ഒളിച്ചു ചെയ്യണം എന്നർത്ഥമാവുന്നില്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നതുകൊണ്ട് കുഴപ്പവുമില്ല. പക്ഷേ ചെയ്ത പ്രവൃത്തികൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി എന്ന് വരും. കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങൾ പൊതുവെ ഈ രഹസ്യ സ്വഭാവമുള്ളവയാണ്. കാരണം ആരെയും ദാനം കിട്ടിയതിൻ്റെ പേരിൽ ദാനം സ്വീകരിക്കുന്ന വ്യക്തിയായി കൊച്ചാക്കുന്ന മനോഭാവം ഉണ്ടാവുകയില്ല. അതേസമയം സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും അറിയാതിരിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വിചാരിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും അടുത്തിടെ ഇവിടെ ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ്, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുവെന്ന് ചില സമൂഹത്തിൽ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത് ആ സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടിയല്ല, പക്ഷേ സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി മറ്റുള്ളവർക്കൊരു പ്രേരകമാകത്തക്ക രീതിയിൽ നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരും. അപ്പോൾ അതൊരു സാക്ഷ്യമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മറ്റുള്ളവരെ ഇപ്രകാരമുള്ള നല്ല പ്രവർത്തികളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ അറിയിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയുമില്ല. അതേസമയം ചെയ്യുന്നതിനേക്കാളും വലിയ വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും നടത്തി മറ്റുള്ളവരെ എല്ലാവരെയും അറിയിച്ച് കൊട്ടിഘോഷിക്കുന്ന ആ നിരീതിയാണ് യേശു ഇവിടെ വിലക്കുന്നത്, തൻ്റെ ശിഷ്യന്മാർക്ക് നിഷേധിക്കുന്നത്. കാഹളം മുഴക്കുന്ന ആ ഒരു പതിവ് ഒഴിവാക്കി അനുകമ്പയാൽ പ്രേരിതരായി മറ്റുള്ള ഈ സഹായം അർഹിക്കുന്ന വ്യക്തിയുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി ഈ ദാനധർമ്മങ്ങളും പരോപകാര പ്രവൃത്തിയും ചെയ്യുമ്പോൾ അത് യേശു പഠിപ്പിച്ച ശിഷ്യത്വത്തിന് അനുയോജ്യമായിരിക്കും. അടുത്തത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മൾ അത് അടുത്ത തവണ പഠന വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്നതാണ്. ഈ ഭൂമിയും ഇതിലെ സമസ്തവും അവിടുത്തേതാണ്. ഞങ്ങളുടെ കുടികിടപ്പുകാർ മാത്രം, അങ്ങയുടെ ഭൂമിയുടെ സൂക്ഷിപ്പുകാരും കാര്യസ്ഥന്മാരും മാത്രമാണല്ലോ ഞങ്ങൾ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, അത് സാമ്പത്തികമോ ആധ്യാത്മികമോ മാനസികമോ ഏത് രീതിയിലുള്ള സമ്പത്തുമാവട്ടെ, ഹൃദയം തുറന്ന് അനുകമ്പയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവിടുന്ന് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മഹത്വം തേടാതെ എല്ലാ കാര്യത്തിലും സഹോദരന്മാരുടെ നന്മയും സഹോദരങ്ങളുടെ നന്മയും അങ്ങയുടെ മഹത്വവും തേടാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.